ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കൾ രംഗത്ത്. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം സ്വതന്ത്രമെന്നും താൻ ജനസേവകൻ മാത്രമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. ഇന്ന് മഹാവീർ ജയന്തി. ആശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. ISL ഫുട്ബോളിൽ FC ഗോവ സെമിയിൽ. വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഉച്ചസ്ഥായിൽ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും INDIA സഖ്യത്തിന്റെയും മറ്റ് പാർട്ടികളുടെയും മുതിർന്ന നേതാക്കൾ രാജ്യത്ത് വിവിധയിടങ്ങളിലെ പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. കേരളത്തിലെ 20ഉം കർണാടകയിലെ 14ഉം രാജസ്ഥാനിൽ 13ഉം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാംഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് 7 സീറ്റുകളിലേക്കും അസം ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും രണ്ടാംഘട്ടത്തിലാണ് നടക്കുക. ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും 1 ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ്. കേരളത്തിലാകെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പിന് ഇനി 4 ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണം അത്യുച്ചസ്ഥായിൽ. 3 മുന്നണികളുടെയും ദേശീയ നേതാക്കളടക്കം പ്രചാരണ പരിപാടികളിൽ സജീവമാണ്. വെള്ളിയാഴ്ചയാണ് സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്തുക. വിശദാംശങ്ങളിലേക്ക്.
മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിന്റെ പ്രചരണത്തിനായി കേന്ദ്രസഹമന്ത്രി VK സിംഗ് ഇന്ന് മലപ്പുറം എടവണ്ണപ്പാറയിലെത്തും. CPIM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രന്റെ പ്രചരണത്തിനായി പൂജപുരയിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കാസർകോട് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കും. തിരുവനന്തപുരം മണ്ഡലം UDF സ്ഥാനാർത്ഥി ശശി തരൂരിനായി AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി ഇന്നലെ വലിയതുറയിൽ പ്രചാരണത്തിനെത്തി. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പര്യടനം ഇന്ന് അവസാനിക്കും. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെയും LDF സ്ഥാനാർത്ഥി വി ജോയിയുടെയും വാഹന പര്യടനം മറ്റന്നാളാണ് അവസാനിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ സംസ്ഥാനത്ത് അന്തിമഘട്ടത്തിലാണ്. പരസ്യപ്രചരണം ബുധനാഴ്ച വൈകിട്ട് അവസാനിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സ്വീപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ ഇന്നലെ സൈക്കിൾ റാലിയും ഫ്ളാഷ് മോബും സംഘടിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
രാജ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ അവസാനിച്ചു. നാളെയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വെള്ളിയാഴ്ചയായിരുന്നു. മൂന്നാം ഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7നാണ് വോട്ടെടുപ്പ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CBI തുടങ്ങിയ കേന്ദ്ര ഏജൻസികളെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു സ്വകാര്യ വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരും രാഷ്ട്രീയ പ്രവർത്തകരും അവയുടെ പ്രവർത്തനത്തിൽ ഇടപെടരുത്. കേന്ദ്ര ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി അവർ അവരുടെ ജോലി മാത്രമാണ് ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി എന്ന നിലയിൽ തനിക്ക് പോലും ED പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ അവകാശമില്ലെന്നും ശ്രീ മോദി പറഞ്ഞു. താൻ ജനസേവകൻ മാത്രമാണെന്നും അധികാരവും സ്ഥാനമാനങ്ങളും ആസ്വദിക്കുന്ന വ്യക്തിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിനുശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ജനസേവനത്തിനുള്ള അവസരം നഷ്ടപ്പെടുത്തിയതായി പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചാരണത്തോടനുബന്ധിച്ച് നടത്തിയ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. കേരളത്തിലെ മുഖ്യമന്ത്രി BJPയോടൊപ്പം ചേർന്ന് രാഹുൽഗാന്ധിയെ വിമർശിക്കുന്നതായി അവർ ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവശ്യ സർവീസിൽ ഉൾപ്പെട്ടവർക്ക് ഇന്നും നാളെയും മറ്റന്നാളും രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെ തപാൽ വോട്ട് ചെയ്യാം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളവർ പട്ടം സെന്റ് മേരീസ് സ്കൂളിലും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ളവർ ആറ്റിങ്ങൽ ഗവൺമെന്റ് ITIയിലും ഒരുക്കിയിട്ടുള്ള കേന്ദ്രങ്ങളിൽ ആവശ്യമായ രേഖകളുമായി എത്തി വോട്ട് ചെയ്യാം.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ALL INDIA റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
ഇന്ന് മഹാവീർ ജയന്തി. ജൈനമതത്തിന്റെ 24-ാമത് തീർത്ഥങ്കരനായ ഭഗവാൻ മഹാവീരന്റെ ജന്മവാർഷിക ദിനത്തിൽ രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ആശംസകൾ നേർന്നു. അഹിംസയുടെയും അനുകമ്പയുടെയും പ്രതിരൂപമായ മഹാവീരന്റെ ആദർശങ്ങൾ മനുഷ്യരാശിയുടെ ക്ഷേമത്തിന് എന്നും വിലപ്പെട്ടതാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. മഹാവീർ ജയന്തിയോടനുബന്ധിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ 2550-ാമത് ഭഗവാൻ മഹാവീർ നിർവാൺ മഹോത്സവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ നാവികസേന രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് പൂർവി ലഹർ എന്ന പേരിൽ പ്രത്യേക നാവിക അഭ്യാസം നടത്തി. സമുദ്ര സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ ശേഷി വിലയിരുത്തുന്നതിന്റെ ഭാഗമായാണ് അഭ്യാസ പ്രകടനം സംഘടിപ്പിച്ചത്. നാവികസേനയ്ക്ക് പുറമെ വ്യോമസേനയുടെയും തീരസംരക്ഷണ സേനയുടെയും കപ്പലുകൾ, അന്തർവാഹിനികൾ, വിമാനങ്ങൾ എന്നിവയും വിവിധ ഘട്ടങ്ങളിലായി നടന്ന അഭ്യാസ പ്രകടനത്തിൽ പങ്കെടുത്തതായി പ്രതിരോധ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ അഭ്യാസ പ്രകടനം സമുദ്രമേഖലയിൽ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ നേരിടാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ കരുത്ത് തെളിയിച്ചതായി മന്ത്രാലയം വ്യക്തമാക്കി. ഇന്തോ ഉസ്ബെക് സംയുക്ത സൈനിക അഭ്യാസമായ ദസ്തലിക്കിൽ ഇരുസേനകളും ഇന്നലെ യോഗാഭ്യാസം പ്രദർശിപ്പിച്ചു. ശാരീരിക ക്ഷമതയ്ക്കും ആരോഗ്യത്തിനും യോഗാഭ്യാസത്തിനുള്ള പ്രാധാന്യം ഉയർത്തിക്കാട്ടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുസേനകളും സൈനികാഭ്യാസത്തിൽ യോഗ ഉൾപ്പെടുത്തിയത്. പർവ്വത പ്രദേശങ്ങളിലും അർദ്ധനഗര പ്രദേശങ്ങളിലും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്താനും സൈനിക സഹകരണങ്ങൾ പ്രോത്സാഹിപ്പിക്കുവാനും ദസ്തലിക് ലക്ഷ്യമിടുന്നു. മാൽദ്വീപ്സ് പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ഇന്ന്. 8 രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നായി 368 സ്ഥാനാർത്ഥികളാണ് പീപ്പിൾസ് മജ്ലിസിലെ 93 സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. 602 പോളിംഗ് സ്റ്റേഷനുകളാണ് ഇതിനായി മാൽദ്വീപ്സിൽ സജ്ജമാക്കിയിട്ടുള്ളത്. ഇതിനു പുറമെ കൊളംബോ, തിരുവനന്തപുരം, ക്വാലാലംപൂർ എന്നിവിടങ്ങളിലും ഓരോ പോളിംഗ് സ്റ്റേഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. യുഎഇയിൽ വീണ്ടും കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ മഴയെ നേരിടാൻ സജ്ജമാണെന്ന് യുഎഇ അധികൃതർ അറിയിച്ചു. ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് വരുന്ന വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുന്നത് ഇന്നും തുടരും. എന്നാൽ ദുബായിൽ നിന്നുള്ള സർവീസുകൾ ഷെഡ്യൂൾ പ്രകാരം നടക്കും. ഇറാഖിൽ സൈനിക കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തെ തുടർന്ന് ഒരാൾ കൊല്ലപ്പെടുകയും 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഡ്രോണുകളുടെയോ യുദ്ധവിമാനങ്ങളുടെയോ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇറാഖ് സൈന്യത്തിന്റെ വിശദീകരണം. ബാബിലോൺ പ്രവിശ്യയിലെ കാൽസോ സൈനിക കേന്ദ്രത്തിലാണ് സ്ഫോടനം നടന്നത്. സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ഇന്ന്. വൈകിട്ട് 5 മണിക്ക് ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ശ്രീകോവിലിൽ ദീപാരാധനയ്ക്കുശേഷം ഗരുഡ വാഹനത്തിൽ ശ്രീ പത്മനാഭനെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണ സ്വാമിയെയും പുറത്തെഴുന്നള്ളിക്കുന്നതോടെയാണ് ഘോഷയാത്രയ്ക്ക് തുടക്കമാവുക. വള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനുള്ളിലൂടെ ഘോഷയാത്ര ശംഖുമുഖത്തെത്തും. ഇതിന്റെ ഭാഗമായി വൈകിട്ട് 4 മുതൽ രാത്രി 9 മണിവരെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം അടച്ചിടും. ഈ സമയത്തുള്ള വിമാനങ്ങളുടെ സമയക്രമം നേരത്തെ മാറ്റിയിട്ടുണ്ട്. എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുന്നതോടെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയിറങ്ങും. നാളെ ആറാട്ട് കലശം നടക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് 67 റൺസ് ജയം. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഹൈദരാബാദ് ഉയർത്തിയ 267 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഡൽഹിക്ക് 19.1 ഓവറിൽ 199 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഹൈദരാബാദിനായി ടി നടരാജൻ 4 വിക്കറ്റുകൾ നേടി. ടോസ് നേടിയ ഡൽഹി ഫീൽഡിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. നിശ്ചിത ഓവറിൽ ഹൈദരാബാദ് 7 വിക്കറ്റ് നഷ്ടത്തിൽ 266 റൺസാണ് നേടിയത്. 32 പന്തുകളിൽ നിന്ന് 89 റൺസ് നേടിയ ട്രാവിസ് ഹെഡാണ് കളിയിലെ താരം. ഇന്ന് 2 മത്സരങ്ങളാണ് ഐപിഎല്ലിൽ ഉള്ളത്. ആദ്യ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. കൊൽക്കത്തയിൽ വൈകിട്ട് 3:30 മത്സരം. 2 മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ചണ്ഡീഗഡിൽ രാത്രി 7:30 മത്സരം നടക്കും. ഐഎസ്എൽ ഫുട്ബോളിൽ എഫ്സി ഗോവ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ചെന്നൈയിൻ എഫ്സിക്കെതിരെ ഇന്നലെ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ഗോവ വിജയിച്ചത്. ഇതോടെ ബുധനാഴ്ച നടക്കുന്ന 2 സെമി ഫൈനലിൽ മുംബൈ സിറ്റിക്കെതിരെയാവും ഗോവ കളത്തിലിറങ്ങുക. കേരളത്തിൽ വേനൽ ചൂട് രൂക്ഷമായി തുടരുന്നു. 10 ജില്ലകളിൽ ഈ മാസം 24 വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പ്രചാരണം ഉച്ചസ്ഥായിയിൽ. ദേശീയ നേതാക്കൾ രംഗത്ത്. കേന്ദ്ര ഏജൻസികളുടെ പ്രവർത്തനം സ്വതന്ത്രമെന്നും താൻ ജനസേവകൻ മാത്രമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 3 ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാനിച്ചു. ഇന്ന് മഹാവീർ ജയന്തി ആശംസ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സൺറൈസേഴ്സ് ഹൈദരാബാദിന് ജയം. ഐഎസ്എൽ ഫുട്ബോളിൽ എഫ്സി ഗോവ സെമിയിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.